ശ്രീരാമനാമം ജപിച്ചോളു മോളെ, ശ്രീരാമപാദത്തിൽ ചേരുന്നതിനായി ലഭിച്ചൊരു ജന്മത്തിനർത്ഥമുണ്ടാകട്ടെ. ഈരേഴു ലോകവും കാതോർത്തു നിൽക്കുകയാണല്ലോ രാമായണ പാരായണം കേട്ടു കൈവല്യം നേടുവാൻ നമ്ര ശിരസുമോടെ.
എല്ലാ വീട്ടിലും എന്തിനാണിപ്പോൾ വായ്പു രാമായണം, കോവിലിൽ ചെന്നാലോ അവിടെയും കേൾക്കാം അച്ചാരാമായണം.
മോളെ ഉണ്ണിക്കുട്ടി വന്നു കള്ള കർക്കടകം, കർക്കടകത്തെ വിളിക്കുന്നിതെല്ലാരും പഞ്ഞമാസമെന്ന്. പഞ്ഞമാസത്തിലെ പ്രാരാബ്ധമെല്ലാം മഞ്ഞുപോൽ മാറിയിടാൻ, സമ്പൽ സമൃദ്ധി തൻ പൊൻചിങ്ങമെത്താൻ വായ്പു രാമായണം. വാൽമീകത്തിങ്കൽ നിന്നു ഭവിക്കയാൽ വാൽമീകി എന്നു വേണം ചൊല്ലുവാനല്ലാതെ വാൽമീകി എന്ന് തെറ്റായി ചൊല്ലിക്കൂടാ. വാൽമീകി മാമുനി അല്ലു രചിച്ചി ആദി മഹാകാവ്യം, രാമായണങ്ങൾ നിരവധിയുണ്ടെന്നും നീ ഇന്നറിഞ്ഞിടണം. കമ്പരെഴുതിയ കമ്പരാമായണം യോഗവാസിഷ്ഠം, അത്ഭുതം ആനന്ദം അധ്യാത്മം ഇത്യാദി ഒത്തിരിയുണ്ടല്ലോ. ബ്രഹ്മാണ്ഡ പുരാണത്തിൻ ഭാഗമം അധ്യാത്മ രാമായണമല്ലോ. ഭക്തി നിർഭരമായിരിക്കുന്നതെന്നുണ്ണിയറിഞ്ഞിടേണം. രാമായണം മലയാളത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ, മലയാള ഭാഷാ പിതാവ് കിളിപ്പാട്ടിലെഴുതിയതാണല്ലോ. ഭക്തി നിറഞ്ഞൊരു പുസ്തകം വായിച്ചാൽ മോക്ഷം ലഭിക്കുമല്ലോ. കേൾക്കുന്നവരൊക്കെയും ശ്രീരാമപാദത്തിൽ സായുജ്യം നേടുമല്ലോ.
അത്രയ്ക്ക് മഹാത്മ്യമുണ്ടാകാൻ കാരണം എന്താണെന്ന് അക്കഥ കേൾക്കുവാൻ ഉണ്ണിക്ക് മോഹം വേഗം പറയാം.
അച്ഛന്റെ വാക്കുകൾ കൃഷ്ണമണി പോലെ കാത്തൊരു പുത്രന്റെ, നിത്യനീരാമയനാകുന്ന സാക്ഷാൽ ശ്രീരാമചന്ദ്രന്റെ, സത്യത്തെ പാലിക്കാൻ മാതൃക കാട്ടിയോരാദർശധീരന്റെ, ത്യാഗോജ്വലമായ ജന്മകഥാഗാന വർണ്ണനം തന്നെ ഹേതു.
ഭക്തിയോടെ കഥ കേൾക്കാൻ ഇരിപ്പു അച്ഛന്റെ ഉണ്ണിക്കുട്ടി.
ബ്രഹ്മാവിൻ പുത്രൻ പുലസ്ത്യന്റെ നന്ദനൻ വിശ്രവസ് എന്നൊരാൾക്ക് കൈകസിയിങ്കൽ പിറന്നാൻ ഒരാത്മജൻ രാവണൻ എന്നു പേര്. പത്തു തലകളുമുള്ളവൻ രാക്ഷസരാജനായി തീർന്ന കാലം നിത്യേന തിന്മതൻ താണ്ഡവ നൃത്തത്തിൽ സന്തപ്തയായി ഭൂമി.
സന്തപ്ത എന്നാൽ സങ്കടപ്പെട്ടു എന്നല്ലേ അർത്ഥമച്ച? സങ്കടപ്പെട്ടപ്പോൾ എന്തൊന്നു ചെയ്തു നമ്മുടെ ഭൂമിയച്ച?
പശുവിന്റെ വേഷം ധരിച്ചു ഭൂമി പാൽക്കടലിൽ വാഴും. കാരുണ്യമൂർത്തിയെ ശ്രീ മഹാവിഷ്ണുവെ സങ്കടം ബോധിപ്പിച്ചു. ത്രേതായുഗത്തിൽ ദശരഥ നന്ദനായി പിറന്നുകൊള്ളാം. രാവണനെ കൊന്നു ഭൂഭാരം തീർത്തിടാം എന്നുര ചെയ്തു വിഷ്ണു.
ത്രേതായുഗത്തിൽ പിറക്കുമെന്നച്ച വിഷ്ണു പറഞ്ഞില്ലേ? ആരുടെ പുത്രനായി ദശരഥന്റെയോ ദശരഥനാരാണ്?
കോസലമെന്നൊരു രാജ്യം ഭരിച്ചതാം സൂര്യവംശത്തിലെ വിഖ്യാതനായ മഹാരാജാവല്ലോ നേമി എന്ന രാജൻ. ആ നേമിയാണല്ലോ ദശരഥനെന്ന് നീ അറിഞ്ഞിടേണം. കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവർ നേമി തൻ പത്നിമാരും.
നേമിക്കു ദശരഥൻ എന്നൊരു പേര് എങ്ങനെ വന്നച്ചാ? കോസലമെന്നു ഞാൻ കേട്ടിട്ടില്ലല്ലോ, കോസലമേതാണ്?
യുദ്ധത്തിൽ പത്തു ദിശകളിലേക്ക് ഓടിച്ചു തൽസമയം ഒറ്റരഥമതു കാരണം നേമി ദശരഥൻ എന്നറിവു. കോസല രാജ്യ തലസ്ഥാനം മോളെ നീ അറിഞ്ഞിടുമല്ലോ. പരമപവിത്രമാം ആ സ്ഥല പേരോ അയോധ്യ എന്നല്ലോ. നടത്തി ദശരഥൻ പുത്രകാമേഷ്ടിയാഗം. യാഗാഗ്നിയിങ്കൽ നിന്നാവിർഭവിച്ചൊരു ദിവ്യ പുരുഷനപ്പോൾ കനകത്തിൻ പാത്രത്തിൽ പായസമേകി പെട്ടെന്ന് അദൃശ്യനായി. രാജാവ പായസം എത്രയും ഭക്തിയോടേകി തൻ പത്നിമാർക്ക്.
എന്തിനാണച്ചാ അവർക്കു മാത്രം പായസം നൽകിയത്?
അയ്യയോ മോളെ, യാഗപ്രസാദം മറ്റാർക്കും തിന്നുകൂടാ. പുത്രനുണ്ടാകുവാൻ വേണ്ടിയാണല്ലോ സേവിച്ചു പത്നിമാര്. നാളേറെ ചെന്നപ്പോൾ രാജ്ഞിമാർ മൂവർക്കും ഉണ്ണികളുണ്ടായി. നാലുപേരാണവർ രാമൻ, ഭരതൻ, ശത്രുഘ്ന, ലക്ഷ്മണന്മാർ. രാമൻ, രഘുത്തമൻ, രാജീവലോചനൻ, കൗസല്യ പുത്രനായി വന്നവതാരമെടുത്തതു സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു തന്നെ. കൈകേയി ദേവിക്കു നന്ദനനായതു ഭരതകുമാരനല്ലോ. ലക്ഷ്മണ, ശത്രുഘ്ന സോദരന്മാക്കമ്മ ദേവി സുമിത്രയല്ലോ.
ഇങ്ങനെയാണു വളർന്നവരച്ച കണ്ണനെ പോലെ ഏറെ കന്നത്തരങ്ങളും കാട്ടിയിട്ടാണോ എന്നെ പോലെ?
കണ്ണനെ പോലെ കുസൃതികളല്ലവർ കന്നത്തരങ്ങൾ കാട്ടാൻ. നിന്നെ പോലൊരു സാധുവുമല്ലോ നല്ല ചുണക്കുട്ടികൾ. ഉത്തമ സോദര സ്നേഹത്തിൻ മാതൃക തീർത്തവർ ആയോധന. വിദ്യയിൽ അദ്വിതീയന്മാരായി ബാല്യം കടന്ന നാളിൽ.
അച്ഛ പറഞ്ഞു തരാമോ ഉണ്ണിക്കുക?
താപസന്മാരുടെ യാഗം മുടക്കുന്ന ഘോര നിശാചരിയ താടകയെ കൊല്ലാൻ ശ്രീരാമചന്ദ്ര സഹായമർപ്പിച്ചു വന്ന കൗശികൻ വിശ്വാമിത്രന്റെ കൂടെ അച്ഛന്റെ അനുജ്ഞ വാങ്ങി ലക്ഷ്മണ സോദരനൊന്നിച്ചു പോയാൻ രാമകുമാരനെന്ന്
അയ്യോ കുമാരന്മാർ കാട്ടിൽ പോയോ രാക്ഷസി താടകയെ കൊന്നോ കാട്ടിൽ പോകാൻ അവർക്കു പേടിയായില്ലേ അച്ഛാ
നിർഭയനാ കുമാരാമൻ വധിച്ചു രാക്ഷസി താടകയെ കല്ലായി കിടന്നൊരഹല്യയെ പാദത്താൽ സ്പർശിച്ചു മോക്ഷമേകി വില്ലുത്രയംബകം മെല്ലെ കുലച്ചങ്ങു വൈദേഹി ജാനകിയേ നല്ല മുഹൂർത്തത്തിൽ തന്നെ വരിച്ചു മടങ്ങി വരും നേരം വില്ലുകുലച്ചങ്ങോടിച്ചൊരു രാമന്റെ മുമ്പിലേക്ക് ക്രുദ്ധനായി വന്നൊരു പരശുരാമന്റെ വൈഷ്ണവ ചാപം വാങ്ങി തൽക്ഷണം തന്നെ കുലച്ചു തൊടുത്തൊരു ബാണത്താൽ വൈഷ്ണവമാം ചൈതന്യം ശ്രീരാമൻ പരശുരാമനിൽ നിന്നു മാർജിച്ചുവല്ലോ
പിന്നെ തിരിച്ചവർ വന്നു അയോധ്യയിൽ ശ്രീരാമചന്ദ്രദേവൻ ദശരഥ രാജനു ശേഷം അയോധ്യയിൽ രാജാവായില്ലേ
യുവരാജാവായി വാഴിക്കാൻ രാമനെ ദശരഥൻ ആഗ്രഹിച്ചു അതിനായൊരുക്കങ്ങളൊക്കെ ചെയ്തെന്നാൽ ആഗ്രഹം സാധിച്ചില്ല തോടിയ മന്ദരയോധിക്കൊടുത്തൊരു ദുർബുദ്ധി കാരണത്താൽ രാമാഭിഷേകം മുടക്കി ഭരതന്റെ അമ്മയം കൈകേയി
മുടക്കിയതെന്തേ അമ്മയം കൈകേയി ദശരഥ രാജാവിന തടസ്സങ്ങൾ മാറ്റുവാൻ പറ്റുകില്ലേ
കൈകേയി ദേവിക്കു പണ്ടു ദശരഥൻ രണ്ടു വരം നൽകി ആവശ്യമുള്ളപ്പോൾ ചോദിച്ചു കൊള്ളാം എന്ന വ്യവസ്ഥയിങ്കൽ ആയമ്മ ചെയ്ത സഹായ പ്രതിഫലമാകുമാ ഇഷ്ടവരം ചോദിച്ച നേരത്തു വീണു ദശരഥൻ ഞെട്ടറ്റ പൂവു പോലെ
എന്താണച്ഛാ ഇഷ്ടവരങ്ങൾ കൈകേയി ചോദിച്ചത് എന്തായാലും കഷ്ടമായി പോയി രാജാവ് വീണതന്തേ
യുവരാജാവായി ഭരതനെ വാഴിക്ക വേണമെന്നാദ്യവരം പതിനാലു വർഷം വനത്തിൽ കഴിയണം ശ്രീരാമൻ എന്ന പരം കേട്ടതു മാത്രയിൽ രാജാ ദശരഥൻ ഞെട്ടറ്റ പൂ പോലെ വീണതിൽ അത്ഭുതമില്ലല്ലോ മോളെ താങ്ങുമോ താതഹൃത്തം
കാര്യങ്ങളൊക്കെയും രാമൻ അറിഞ്ഞു കൈകൈയോടു വരം മാറ്റി ചോദിക്കാൻ പറഞ്ഞു ശ്രീരാമൻ നായമ്മ സമ്മതിച്ചോ
എല്ലാം അവതാര നാടകമാണെന്നറിയുന്ന രാമചന്ദ്രൻ തെല്ലും മടിക്കാതെ കാനനത്തിങ്കൽ പോകാനൊരുങ്ങി വന്നു അച്ഛന്റെ വാക്കുകൾ സാർത്ഥകമാക്കാൻ പോകാൻ ഇറങ്ങിടുമ്പോൾ സീതയും ലക്ഷ്മണ സോദരൻ താനും കൂടെ പുറപ്പെട്ടു
അയ്യയ്യോ സീതയെ കൊണ്ടാണ് പോയത് കാട്ടിൽ കഴിയുവാനാ
ആരു പറഞ്ഞാലും പിന്തിരിയാത്തൊരു നിശ്ചയദാർഢ്യനല്ലോ ശ്രീരാമദേവനെന്നാദ്യമറിയേണമെന്നുടെ പൊന്നുമോളെ കാട്ടാളരാജൻ ഗുഹനുടെ തോണിയിൽ കാട്ടിൽ കടന്ന നേരം അച്ഛൻ മരിച്ചൊരു വാർത്തയറിഞ്ഞിട്ടും രാമൻ മടങ്ങിയില്ല
Thank you.
കാട്ടിൽ ചിത്രകൂടത്തിൽ കഴിയുന്ന രാമനെ വന്നു കണ്ട് എത്ര കരഞ്ഞു വിളിച്ചു ഭരതൻ, രാമൻ മടങ്ങിയില്ല. രാമന്റെ പാദുകം വാങ്ങി ഭരതൻ നന്ദിഗ്രാമത്തിൽ ചെന്നു, ആശ്രമം കെട്ടി പൂജിച്ചുകൊണ്ട് രാജ്യം ഭരിച്ചുവല്ലോ.
എത്രമേൽ ഭക്തിയുണ്ടല്ലേ അച്ഛാ ഭരതനു ചേട്ടനോട്, ചിത്രകൂടത്തിലാണു കഴിഞ്ഞത് രാമൻ ഒത്തിരിനാ.
ദർശിച്ചാൻ അത്രിമുനിയുടെ ആശ്രമം കൊന്നു വീരാധനെയും, ദർശിച്ചു ശരഭംഗന്റെ ആശ്രമം പിന്നെ കണ്ടു അഗസ്ത്യനെയും. പേരാലൊരഞ്ചെണ്ണം വൃത്തത്തിൽ നിൽക്കുന്ന പഞ്ചവടിയിലെത്തി, സീതാ ലക്ഷ്മണരൊപ്പം ശ്രീരാമൻ ആശ്രമം കെട്ടിവാണു.
പഞ്ചവടിയിൽ കഴിയുന്ന കാലത്ത് എന്തൊക്കെ സംഭവിച്ചു, രാക്ഷസന്മാരുടെ ശല്യങ്ങൾ ഉണ്ടായോ കാട്ടിനകത്തച്ഛ.
പഞ്ചവടിയിൽ കഴിയവേ ലക്ഷ്മണൻ രാവണ സോദരിയ, ശൂർപ്പണഖയുടെ ശല്യം സഹിയഞ്ഞു അംഗങ്ങൾ ഛേദിച്ചു. യുദ്ധത്തിൽ രാമനാൽ കൊല്ലപ്പെട്ടു ഖരദൂഷണ ത്രിശിരാക്കൾ, മായാമൃഗമായി മാരിചൻ വന്നു പ്രതികാരദാഹവുമായി.
മായാമൃഗമായി മാരിചൻ വന്നു അച്ഛന്തിനാണ്,
കണ്ടാലഴകുള്ള മാനിനെ കണ്ടപ്പോൾ സീതയ്ക്കു മോഹമായി, മിണ്ടാതെ പിന്നാലെ പോയി ശ്രീരാമൻ മാനെ പിടിക്കുവാനായി. ശ്രീരാമ ശബ്ദത്തിൽ കേണു മാരിചൻ ലക്ഷ്മണനെ അകറ്റി, അന്നേരം സന്യാസി വേഷത്തിൽ രാവണൻ സീതയെ മോഷ്ടിച്ചു. മാരിചനാകുന്ന മാനിനെ കൊന്ന് രാമൻ മടങ്ങിടുമ്പോ സീതയെ പുഷ്പകമാകും വിമാനത്തിൽ രാവണൻ കൊണ്ടുപോയി. പോകുന്ന നേരം തടഞ്ഞ ജടായുസ് വെട്ടെറ്റു വീണു താഴെ, പിന്നീടാ സംഭവം രാമനോടോതി ജടായു മരിച്ചുപോയി.
പാവം ജടായു മരിക്കുന്നതിന് മുമ്പ് രാവണൻ പോയ വഴി രാമനോടോതി കൊടുത്തിട്ടുണ്ടാകും അല്ലേ എന്റെ അച്ഛ.
നേരാണ് ദക്ഷിണ ഭാഗത്തേക്കല്ലയോ ശ്രീരാമ ലക്ഷ്മണന്മാർ, നേരെ നടന്നത് പോകും വഴിക്കുക ബന്ധനെ നിഗ്രഹിച്ചു. ശബരിക്കു മോക്ഷമതേകി സുഗ്രീവ സഖ്യവുമുണ്ടാക്കി, ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകി ശ്രീരാമൻ. ജടായുവിൻ ജ്യേഷ്ഠൻ സമ്പാതി തന്റെ ശിരസുയർത്തി, കണ്ടു സീതയെ ലങ്കയിൽ ശിംശപ വൃക്ഷച്ചുവട്ടിലായി. വാനരനായ ഹനുമാൻ കടൽ ചാടി സീതയെ സന്ദർശിച്ചു, രാമന്റെ മുദ്ര മോതിരവും നൽകി ലങ്കയെ ചുട്ടെരിച്ചു.
അയ്യോ ലങ്കയെ ചുട്ടെരിക്കുമ്പോൾ സീതയ്ക്കും പൊള്ളുകില്ലേ, ഹനുമാൻ സീതയെ കൊണ്ടിങ്ങു പോന്നു അച്ഛാ പറയാമോ.
സീത സുരക്ഷിതയാണ് മോളെ സാഗരം തന്നിലായി, സേതു ബന്ധിച്ചതിൽ കൂടി രാമനും കൂട്ടരും ലങ്കയിൽ പോയി. ഘോരഘോരമാം യുദ്ധത്തിൽ രാക്ഷസ രാവണ കുംഭകർണ, ശൂരപരാക്രമശാലികളെ കൊന്നു ഭൂഭാരം തീർത്തു രാമൻ.
രാവണനെ കൊന്ന് നാട്ടിൽ തിരിച്ചെത്തി രാമനായോധ്യയിൽ
രാവണ സോദരൻ വിഷ്ണു ഭക്തൻ വിഭീഷണനെ കിലങ്ക രാമനയോധ്യയിൽ സീതയോടൊപ്പം പുഷ്പകമേറി വന്നു ആനന്ദപൂർവം ഭരിച്ചു അയോധ്യ രാമരാജ്യമായി ആ രാമരാജ്യം ഇനിയും വരാനുള്ള കാലമായി കാത്തിരിക്കൂ
വായിക്കാൻ തോന്നുന്നുണ്ടല്ലോ ഇപ്പോൾ ഉണ്ണിക്കും രാമായണം പോകുവാൻ ആഗ്രഹമുണ്ടല്ലോ അച്ഛാ ശ്രീരാമൻ കോവിലിലും
ശ്രീരാമദേവനും സോദരന്മാർക്കും അമ്പലമുണ്ട് നാട്ടിൽ നാലമ്പലങ്ങൾ എന്നവയിൽ പ്രസിദ്ധമാം ക്ഷേത്രങ്ങൾ നാലിലും ഞാൻ മോളെ നിന്നെ കൊണ്ടുപോകും നാളെ തൃപ്രയാർ മൂഴിക്കുളം കൂടൽ മാണിക്യം പായമ്മൻ നാട്ടിക ഹനുമാൻ കോവിലിലും